إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر انقلي رب سبحانه وتعالى مرنم بره جانب ننقلوم സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായ ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയം ഹജ്ജ് ആഗ്രഹിക്കുന്ന ഹൃദയമാണ്. ചെറിയ പ്രായം തൊട്ട് തൻ്റെ ചെറിയ പ്രായം തൊട്ടൊരു മുസ്ലിം ഹജ്ജിനെ കുറിച്ച് കേൾക്കുന്നു. അള്ളാഹുവിൻ്റെ ബൈത്തിനെ കുറിച്ച്, കഅബയെക്കുറിച്ച്, റബ്ബിനെ ഇബാദത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട കഅബയെക്കുറിച്ച് കേൾക്കുന്നു. ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യനാത്തുൻ മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന ولله على الناس حج البيت من استطاع إليه سبيلا. الله برينو إن أول بيت وضع للناس جننگ الكواندي الله عبادة جيان پڑوتو يرتبطا بوانن غلل النامة بوانم للذي ببكة بكير الله أثوا مكير الله كعبيان مباركا هذا نقره دمايا بركة نرن بوانم وهدى للعالمين ലോകർക്കാകമാനും സന്മാർഗമാണത്. ഫീഹി ആയാത്തും ബയ്യനാത്തുൻ, അതിൽ അള്ളാഹുവിന്റെ ധാരാളക്കണക്കിന് ആയത്തുകളുണ്ട്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പടുത്തുയർത്താൻ നിന്ന സ്ഥലം അതിന്റെ ഭാഗമാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആർക്കാണോ അവിടേക്ക് എത്താൻ വഴിയൊരുങ്ങിയത്, അതിനുള്ള കഴിവുള്ളത്, അവന് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ആ ബൈത്തിലേക്ക് ഹജ്ജിന് ചെല്ലുക എന്നത്. ആ കഅബയെക്കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ഓരോ മുസ്ലിമും തന്റെ ചെറിയ പ്രായം തൊട്ട് കേൾക്കുന്നു. അത് കേൾക്കാത്ത ഒരു മുസ്ലിമുമില്ല. ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണെങ്കിൽ അതുമുതൽ, ഇസ്ലാമിലേക്ക് വന്നത് മുതൽ അവൻ ഹജ്ജിനെ കുറിച്ച് കേൾക്കുന്നു. കാരണം ഏത് മുസ്ലിമാണ് ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളെക്കുറിച്ച് പഠിക്കാത്തത്? അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ആരാണ് പഠിക്കാത്തത്? ഇബ്നു ഉമാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസിലുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് 5 കാര്യങ്ങളുടെ മേലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധന കർഹനില്ലെന്നും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നുമുള്ള ഷഹാദത്ത്, വഇഖാമി സ്സലാഹ് 5 നേരത്തെ നിസ്കാരം നിലനിർത്തുക എന്നത്, സകാത്ത് നൽകുക എന്നത്, വസൗമ റമദാൻ വൽ ഹജ്ജ്, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക, ഹജ്ജ് ചെയ്യുക, ഈ അഞ്ചു കാര്യങ്ങളിന്മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏത് മുസ്ലിമാണ് ഇത് കേൾക്കാത്തത്? അങ്ങനെ അത് ഓരോ മുസ്ലിമും തന്റെ ചെറിയ പ്രായം തൊട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പിന്നീട് വന്ന ആളാണെങ്കിൽ ആ വന്നത് മുതൽ ഈ ഹജ്ജിനെ കുറിച്ചൊരു മുസ്ലിം കേൾക്കുന്നു. അള്ളാഹുവിന്റെ ബൈത്തുമായുള്ള കഅബയുമായുള്ള അവന്റെ ബന്ധം അതുമുതൽ അവന്റെ മരണം വരെ ഉണ്ട്. കാരണം ഓരോ അഞ്ചു നേരത്തെ നിസ്കാരത്തിലും അല്ല അതിനു പുറമെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലും അവന്റെ മുഖം തിരിക്കുന്നത് അള്ളാഹുവിന്റെ ബൈത്തിന്റെ ദിശയിലേക്കാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നിസ്കാരം സ്വീകരിക്കാനുള്ള ഷർത്തായി നിബന്ധനയായി ഇസ്തിഖ്ബാലുൽ കഅബ കഅബയിലേക്ക് തിരിയുക എന്നതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ فَلَنُوَلِّيَنَّكَ قِبْلَةً تَرْضَاهَا فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ وَحَيْثُمَا كُنْتُمْ فَوَلُّوا وُجُوهَكُمْ شَطْرَهُ. അല്ലാഹു പറയുന്നു, ഓ നബിയേ, താങ്കളുടെ മുഖം അത് ആകാശത്തേക്ക്, അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഅബ എന്റെ ഖിബ്ലയാക്കി നിശ്ചയിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ താങ്കൾ താങ്കളുടെ മുഖം ആകാശത്തേക്ക് തിരിക്കുന്നത് ഓ നബിയെ നാം കാണുന്നു. فَلَنُوَلِّيَنَّكَ قِبْلَةً تَرْضَاهَا താങ്കൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് നാം താങ്കളുടെ മുഖം തിരിക്കുക തന്നെ ചെയ്യുന്നതാണ്. فَوَلِّ وَجْهَكَ شَطْرَ الْمَسْജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിലേക്ക് ഓ നബിയെ താങ്കൾ താങ്കളുടെ മുഖം തിരിക്കുക. وَحَيْثُمَا كُنْتُمْ فَوَلُّوا وُجُوهَكُمْ شَطْرَهُ നിങ്ങൾ എവിടെയായിരുന്നാലും നിസ്കാരവേളയിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. അതാ ഒരു മുസ്ലിം അവൻ എന്ന് നിസ്കരിച്ചു തുടങ്ങിയോ അതുമുതൽ ഖിയാമത്ത് നാൾ അവൻ മരിക്കുന്നതുവരെ അവന് നിസ്കാരം നിർബന്ധമുണ്ട്. നിസ്കാരം ഒഴിവാകാൻ അത് ഒഴിവാക്കാൻ യാതൊരു വകുപ്പും അവനില്ല. ഒരു ഇളവും നിസ്കാരം പറ്റേ ഒഴിവാക്കാനില്ല. അതുകൊണ്ട് മരണം വരെ അത് ആ ബൈത്തിലേക്ക് അവൻ തിരിഞ്ഞു നിസ്കരിക്കുന്നു. ഏത് മുസ്ലിമാണ് ആ ബൈത്ത് കാണാൻ ആഗ്രഹിക്കാതിരിക്കുക? ആ ബൈത്തിലേക്ക് ഹജ്ജിന് ചെല്ലാൻ ഈമാനുള്ള ഏത് ഹൃദയമാണ് തുടിക്കാതിരിക്കുക? ആ ബൈത്തൊന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം നിർമ്മിച്ച അള്ളാഹുവിന്റെ ബൈത്തൊന്ന് കണ്ണിറെ കാണാൻ, അത് കണ്ട് ഹൃദയം കുളിർക്കാൻ ഏത് മുസ്ലിമാണ് സഹോദരങ്ങളെ ആഗ്രഹിക്കാത്തത്? അതോടൊപ്പം അതിന്റെ പ്രതിഫലം എത്രയാണ്, അതുകൊണ്ടുള്ള നന്മകൾ എത്ര വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കാനായി വന്ന് അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹ وأن الهجرة تهدم ما كان قبلها وأن الحج يهدم ما كان قبله وعمر بن كريل اسلام അതിനു മുൻപുള്ള പാപങ്ങളെല്ലാം ഇല്ലാതാക്കുമെന്ന്, ഹിജ്റ അതിനു മുൻപുള്ള പാപങ്ങളെല്ലാം ഇല്ലാതാക്കുമെന്ന്, ഹജ്ജ് അതിനു മുൻപ് ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാതാക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്, പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുക എന്നത് ഹജ്ജിന്റെ അതിന്റെ സൽഫലങ്ങളിലൊന്നാണ്. അതിനപ്പുറത്ത് ഒരു മുസ്ലിമിന് എന്താണ് വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മു. ആരാണോ അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തത് ഫലം യർഫുസ്, എന്നിട്ട് ആ ഹജ്ജിനിടയിൽ പാടില്ലാത്ത ലൈംഗിക വേഴ്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യമോ അവൻ ചെയ്തില്ല, വലം യഫ്സുഖ്, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന യാതൊരു പ്രവർത്തനവും അവൻ ചെയ്തില്ല, റബ്ബിനു വേണ്ടിയായിരുന്നു അവന്റെ ഹജ്ജ് എങ്കിൽ അവന്റെ ഉമ്മ പ്രസവിച്ച നാളിൽ എന്താണോ അവന്റെ സ്ഥിതി, എങ്ങനെയാണോ അവന്റെ അവസ്ഥ, അതുപോലെയാണ്, അതുപോലെ ശുദ്ധമായ പാപങ്ങളിൽ നിന്നും പരിശുദ്ധനായിക്കൊണ്ടാണ് അവൻ തിരിച്ചു വരിക. അല്ലാഹു അക്ബാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, അൽ ഉംറതു ഇലൽ ഉംറ കഫാറതു ലിമാ ബൈനഹുമാ, രണ്ട് ഉംറക്കിടയിൽ ഒരു ഉംറ കഴിഞ്ഞ് അടുത്ത ഉംറ വരെ ഉള്ള സമയം അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കാൻ അത് മതിയാകുന്നതാണ്. വൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഒരു ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല. ഹജ്ജിന്റെ പ്രതിഫലം, പുണ്യകരമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അത് സ്വർഗമാണ്. ആരെങ്കിലും ആ ഹജ്ജിനെ നിഷേധിച്ചാൽ, അങ്ങനെ ഒരു കർമ്മം ഈ ദീനിലില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതോടെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അവൻ കാഫിറും മുർത്തദ്ദുമായി പോയി. വലയ്യാദു ബില്ലാ. അല്ലാഹുവിന്റെ റസൂലത സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഹിജ്റ പത്താമത്തെ വർഷം ഹജ്ജ് ചെയ്ത് അത് പ്രാവർത്തികമാക്കി മുസ്ലിം ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് കാണിച്ചു നൽകി. എന്ന് മാത്രമല്ല, തന്നിൽ നിന്ന് ഹജ്ജ് സ്വീകരിക്കാൻ, അവിടുന്ന് എങ്ങനെ ഹജ്ജ് ചെയ്തോ അത് കണ്ടു പഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പ്രേരിപ്പിച്ചു. ഉമ്മത്തിനെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖുദു അന്നി മനാസികക്കും, ഇതാ നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചുകൊള്ളുക, ഞാൻ ചെയ്യുന്നത് നോക്കി നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലഅഹജ്ജു ബഅദ ആമി ഹാദാ, ദൈ വർഷത്തിന് ശേഷം ഇത് ഹജ്ജ് ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല. അതെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരു ഹജ്ജ് ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുൻപ് വഫാത്തായി പോയി. ആ ഹജ്ജിനിടയിലാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയാക്കിക്കൊണ്ടുള്ള വിളംബരമായ സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്ത് അവതരിച്ചത്. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുംൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ ഇന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിന്റെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ആയത്തിന് ശേഷം ഒരു ഹലാലും ഒരു ഹറാമും പിന്നീട് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്ന കാര്യം ഹലാലാണെന്നോ ഇന്ന കാര്യം ഹറാമാണെന്നോ പറയുന്ന ഒരു ആയത്ത് ഈ ആയത്തിന് ശേഷം പിന്നീട് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഹജ്ജിന് അവസരം ലഭിച്ച നമ്മുടെ സഹോദരങ്ങൾ, അവർ അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് എല്ലാവർക്കും ലഭിക്കുന്ന തൗഫീഖല്ല. റബ്ബ് സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയ ആളുകൾക്കാണ് ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുകയുള്ളൂ. ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ ആ വിളിക്ക് ഉത്തരം നൽകിയവരാണ് അവർ. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന ഇബ്രാഹിം അലൈഹി സ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പനയും അതിന്റെ ഭാഗമായി അത് ശിരസാ വഹിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്സലാം ജനങ്ങളെ ആരോരുമില്ലാത്ത ആ മരുഭൂമിയിലേക്ക്, ഒരു ആകർഷണീയമായ ഒന്നുമില്ലാത്ത വെറും കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ബൈത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ ജനങ്ങൾക്ക് ആകർഷണം നൽകാൻ തോട്ടങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഉല്ലസിക്കാനുള്ള ഇടങ്ങളോ ഒന്നുമില്ല. ആ അത് നിർമ്മിച്ച ബൈത്ത് നിർമ്മിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം നൂറ്റാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അതിനെ സംരക്ഷിക്കാൻ കാലങ്ങളോളം സൈനികരോ സന്നാഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ബൈത്തിലേക്ക് അത് ഓരോ മുസ്ലിമിന്റെ ഹൃദയവും അത് കാണാൻ തുടിക്കുന്നു. അവൻ വേണ്ടപ്പെട്ടവരെയും അവന്റെ കുടുംബത്തെയുമെല്ലാം നാട്ടിൽ നിർത്തി പണം ചെലവഴിച്ച് യാത്രയുടെ ക്ലേശങ്ങൾ സഹിച്ച് ചെല്ലുന്നു ആ ബൈത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ആ ബൈത്തിലേക്ക് സഹോദരങ്ങളെ. അതുകൊണ്ട് ഹജ്ജിന് അവസരം ലഭിച്ച നമ്മുടെ സഹോദരങ്ങൾ ആ ഹജ്ജ് ഇഖ്ലാസോടെ നിർവഹിക്കണം. അള്ളാഹുവിനു വേണ്ടി, റബ്ബിനു വേണ്ടി മറ്റൊരു ലക്ഷ്യവും അതിന്റെ പിന്നിൽ, അഥവാ ആളുകളെ കാണിക്കുക അല്ലെങ്കിൽ ദുനിയാവിന്റെ മറ്റൊരു ലക്ഷ്യം അതിനു പിന്നിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ് അത് നിർവഹിക്കേണ്ടത്. അതോടൊപ്പം ധാരാളക്കണക്കിന് പ്രയോജനങ്ങൾ, ധാരാളക്കണക്കിന് ഉപകാരങ്ങൾ, അനേകം ഗുണപാഠങ്ങൾ ഹജ്ജിലുണ്ട്. അത് നേടിയെടുത്താണ് ഹജ്ജ് ചെയ്ത ഓരോ ആളും യഥാർത്ഥത്തിൽ തിരിച്ചു വരേണ്ടത്. അള്ളാഹുവിലേക്ക് പരിപൂർണമായി തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് ശുദ്ധമായ ഹൃദയത്തോടെ ഇമാനികമായ ഒരുവന്റെ, ഒരു മുസ്ലിമിന്റെ സ്വഭാവം സംസ്കരിക്കുന്ന, അവന്റെ പെരുമാറ്റവും ഇടപാടും നന്നാക്കുന്ന പാഠങ്ങൾ ഹജ്ജിലുണ്ട്. അത് ഉൾക്കൊള്ളുകയും അതിന്റെ മാറ്റം, അത് ആ മാറ്റം ഉൾക്കൊണ്ടും കൊണ്ടാണ് ഹജ്ജ് ചെയ്ത ഓരോ ആളും തിരിച്ചു വരേണ്ടത്. നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഓ ഇബ്രാഹിം, താങ്കൾ ജനങ്ങളോട് ഹജ്ജിന്റെ വിളംബരം നടത്തുക. യഅതൂക റിജാലൻ വഅല കുല്ലി ദാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജ് അമീഖ്, അതാ താങ്കളുടെ വിളിക്ക് ഉത്തരം നൽകി അവർ വരുന്നതാണ് കാൽനടയായും അതുപോലെ മെലിഞ്ഞുട്ടിയ എന്നാൽ നന്നായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒട്ടകപ്പുറത്തും എല്ലാ തഴ്വാരങ്ങൾക്ക്, എല്ലാ മലമടക്കുകൾക്കിടയിലൂടെയും വിദൂരദേശങ്ങളിൽ നിന്നും അവർ ഹജ്ജിന് വരുന്നതാണ്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു പറയുന്നത് നോക്കൂ, ലിയഷ്ഹദു മനാഫിഅലഹും, അവർക്കുള്ള മനാഫിഅന് സാക്ഷ്യം വഹിക്കാൻ. ധാരാളം ഉപകാരങ്ങൾ, പ്രയോജനപ്രദമായ കാര്യങ്ങൾ അവർക്കുണ്ട്. അത് കാണാൻ, അത് പഠിക്കാൻ, അതിനാണ് അവർ വരുന്നത് സഹോദരങ്ങളെ. ഹജ്ജിന്റെ മനാഫ, അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും ഉപകാരങ്ങളും അത് എണ്ണാൻ കഴിയാത്ത അത്രയുമുണ്ട്. ദീനീയായ ഒരുവന്റെ ദീനുമായി ബന്ധപ്പെട്ട ആഖിറത്തിൽ പ്രയോജനം ചെയ്യുന്ന ഉപകാരങ്ങൾ, ദുനിയാവിൽ അവന് ഉണ്ടാകുന്ന ധാരാളം പ്രയോജനങ്ങൾ ഈ ഹജ്ജ് എന്ന മഹത്തായ കർമ്മത്തിനുണ്ട്. മറ്റൊരു കർമ്മത്തിനും ആ പ്രയോജനങ്ങളെല്ലാം ഇതുപോലെ ഒരുമിച്ച് ചേർന്നതായി കാണാൻ നമുക്ക് കഴിയില്ല. സഹോദരങ്ങളെ, ഹജ്ജിലെ സുപ്രധാനമായ പാഠങ്ങൾ നാം മനസ്സിലാക്കണം. ഹജ്ജ് യഥാർത്ഥത്തിൽ ഹജ്ജെന്ന മദ്രസയിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഒരു മുസ്ലിമിന് ലഭിക്കുന്നുണ്ട്. അതിൽ പരമപ്രധാനമായ പാഠം, അതിലൊന്നാമത്തെ പാഠം, ഏറ്റവും സുപ്രധാനമായ പാഠം അത് തൗഹീദ് തന്നെയാണ്. തൗഹീദ് എന്ന പാഠമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വിവരിച്ച് സുദീർഘമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹജ്ജ് നമുക്ക് പറഞ്ഞു തന്ന സഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു നബിയുടെ ഹജ്ജിന്റെ തുടക്കം തൽബിയത്താണല്ലോ, അതിന്റെ തുടക്കം, ആ തൽബിയത്തിനെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. ഫഅഹല്ല ബിത്തൗഹീദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് കൊണ്ടാണ് ഹജ്ജിന്റെ തൽബിയത്ത് ആരംഭിച്ചത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൗഹീദ് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ആരംഭിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ തൽബിയത്ത് മുശ്രിക്കുകൾ അതിന്റെ ഒരു ഭാഗം ചൊല്ലിയിരുന്നു, അതിൽ മാറ്റ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് അവർ ഹജ്ജ് ചെയ്തിരുന്നു. എന്നാൽ അവരുടെ ഹജ്ജ് ശിർക്ക് കലർന്ന ഹജ്ജാണ്. അല്ലാഹു പറഞ്ഞതുപോലെ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രിക്കൂൻ, ജനങ്ങളിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രിക്കൂൻ, അല്ലാഹുവിൽ അവർ പങ്കുചേർത്തുകൊണ്ടല്ലാതെ. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, എന്ത് വിശ്വാസം? അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് ആകാശഭൂമികളെ പടച്ചത്. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله فأنى يؤفكون. الله പറഞ്ഞില്ലേ, ഓ നബിയെ, താങ്കളവരോട് ആകാശഭൂമികളെ പടച്ചതാരാണെന്നും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം കീഴ്പ്പെടുത്തി തന്നതാരാണെന്നും ചോദിച്ചാൽ, അവയെ സൗകര്യപ്പെടുത്തിയതാരാണെന്ന് ചോദിച്ചാൽ, ليقولن الله, അവർ പറയും അല്ലാഹുവാണെന്ന്. ഫഅന്ന യുഫകൂൻ, പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിപ്പോകുന്നത്? അവരുടെ വിശ്വാസം എന്തായിരുന്നു? ഇതൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, റിസ്ക് തരുന്നത് അല്ലാഹുവാണ്, മഴ പെയ്യിക്കുന്നത് അല്ലാഹുവാണ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹുവാണ്, അതിലെല്ലാം അവർ വിശ്വസിക്കുന്നു. എന്നാൽ അല്ലാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് അത് മറ്റുള്ളവർക്കും അവർ കൊടുക്കുന്നു. അവർ പറയുന്നു, ഈ ഇലാഹുകൾ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. ഹാഉലാഇ ശുഫഅഊന ഇൻദല്ലാഹ്, ഖുർആനിൽ ആയത്താണ്, നമ്മുടെ വകയായി പറയുന്നതല്ല. അള്ളാഹു പറയുകയാണ് അവരുടെ വിശ്വാസത്തെക്കുറിച്ച്. അവർക്ക് അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിലേക്ക് അവർക്ക് ശുപാർശക്കാരെ വേണം, അള്ളാഹുവിനോട് അവരുടെ കാര്യങ്ങൾ പറയുന്ന ശുപാർശക്കാരെ. ഇവർ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖറിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതാ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുസ് സുമറിലെ മൂന്നാമത്തെ ആയത്താണ്. മുസ്ലിമീങ്ങൾ എന്താണ് ഈ വിശ്വാസം മനസ്സിലാക്കാത്തത്? ഈ വിശ്വാസം ശരിക്കു പഠിച്ചിരുന്നുവെങ്കിൽ ഒരു മുസ്ലിം ഷിർക്കിൽ വീഴുമായിരുന്നില്ല. കാരണം ഇതേ പാളിച്ചയാണ് ഇന്ന് ഇസ്ലാമിന്റെ പേര് പറയപ്പെടുന്ന പലരിലും സംഭവിച്ചിട്ടുള്ളത്. ആ മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലിയതായി, അതാ സഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു. അവരുടെ തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹു നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, ഖദിൻ ഖദിൻ, അവിടെ നിർത്തൂ നിങ്ങൾ. എന്നാൽ അവരവിടെ നിർത്തുകയില്ല, അവർ പറയും, ഇല്ലാ ശരീകൻ തംലികുഹു വമാ മലക, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, അല്ലാഹു നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഒരു പങ്കുകാരൻ ഒഴികെ. പക്ഷെ ആ പങ്കുകാരൻ നിന്റേതാണ്, നീയാണ് അതിന്റെ ഉടമസ്ഥൻ. തംലികുഹു, അവന്റെ ആ പങ്കുകാരന്റെ ഉടമസ്ഥൻ നീയാണ്. വമാ മലക്, ആ പങ്കുകാരുടെ ഞങ്ങളുടെ ഇലാഹുകളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം റബ്ബേ നീ കൊടുത്തതാണ്, അതെല്ലാം നിന്റെ ഉടമസ്ഥതയ്ക്ക് കീഴിലാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇതല്ല മുസ്ലിമീങ്ങളുടെ തൽബിയത്ത്. അവരുടെ തൽബിയത്ത് പരിപൂർണമായ തൗഹീദാണ്, ഷിർക്ക് കലരാത്ത തൗഹീദാണ്, ഷിർക്ക് കലരാത്ത തൽബിയത്താണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഓരോ മുസ്ലിമും ഈ പാഠം ഹജ്ജിൽ നിന്ന് ഉൾക്കൊള്ളണം. ഹജ്ജ് ചെയ്ത ഒരാൾ എങ്ങനെയാണ്? ഹജ്ജിന് പുറപ്പെടുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞു വന്ന ഒരാൾ എങ്ങനെയാണ്? അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാഥ നടത്തുക, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക. അല്ലാഹു അതാ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾക്കിടയിൽ അല്ലാഹു പറയുന്നത് കാണാം, ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗല സൂർ, നിങ്ങൾ ബിംബങ്ങളാകുന്ന മാലിന്യങ്ങളെ ഉപേക്ഷിക്കുക, നിങ്ങൾ വ്യാജവാക്കുകൾ ഉപേക്ഷിക്കുക. ഹുനഫാ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം കീഴ്പ്പെട്ട ഷിർക്കിൽ നിന്ന് പരിപൂർണമായി അകന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം സ്വീകരിച്ച ഹുനഫാകുക, ഹനീഫുകളാവുക, ഗൈറ മുശ്രികീന ബിഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കാത്തവരാവുക. അല്ലാഹുവിൽ പങ്കുചേർത്തവന്റെ ശിർക്ക് ചെയ്തവന്റെ സ്ഥിതി എന്താണ്? വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ്സമാ, അല്ലാഹുവിൽ പങ്കുചേർത്തവൻ അവൻ ആകാശത്ത് നിന്ന് താഴെ വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു ത്വയ്റു ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്, ഒന്നുകിൽ അവനെ പക്ഷികൾ റാഞ്ചി എടുത്തുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂരമായ ഏതെങ്കിലും ദേശത്ത് കൊണ്ടുപോയി എറിയുന്നു. ഇതാണ് ശിർക്ക് ചെയ്തവന്റെ അവസ്ഥ. അവൻ ഉന്നതിയിൽ നിന്ന് താഴേക്ക്, പതിത്വത്തിലേക്ക്, നിന്ദ്യതയിലേക്ക് പതിച്ചിരിക്കുന്നു. അവനൊരിക്കലും സമാധാനം ലഭിക്കുകയില്ല. അവനൊരു ഇലാഹ് കഴിഞ്ഞാൽ വേറൊരു ഇലാഹിന്റെ അരികിലേക്ക്, ഒരു ദർഗയിൽ നിന്ന് വേറൊരു ദർഗയിലേക്ക്, ഇങ്ങനെ ഒരു ശിർക്കിന്റെ കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു ശിർക്കിന്റെ കേന്ദ്രത്തിലേക്ക്. എവിടെയാണ് എനിക്ക് അഭയം, ആരെയാണ് ഞാൻ തൃപ്തിപ്പെടുത്തേണ്ടതെന്നറിയാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു മുസ്ലിമിന്റെ സ്ഥിതി ഇതല്ല സഹോദരങ്ങളെ. ആ തൽബിയത്തിൽ എത്ര എത്ര പാഠങ്ങളുണ്ട്, പണ്ഡിതന്മാരത് എണ്ണി പഠിപ്പിച്ചത് നമുക്ക് കാണാം. ലബ്ബൈക അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാഹു വിളിച്ചിരിക്കുന്നു, അവൻ സംസാരിക്കുന്നവനാണ്. അവൻ മുശ്രിക്കുകളുടെ ഇലാഹുകളെപ്പോലെ മിണ്ടാത്തവരല്ല, മറിച്ച് അവൻ സംസാരിക്കുന്നവനാണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അവനോടുള്ള ഏറ്റവും വലിയ സ്നേഹം ആ തൽബിയത്തിലുണ്ട്. റബ്ബേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിയാണ് ഞാൻ വന്നിട്ടുള്ളത്, അള്ളാഹുവിന്റെ അടിമയാണ്, അതിൽ നിലനിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം തൽബിയത്തിലുണ്ട്. അള്ളാഹുവിന് മുന്നിലുള്ള അങ്ങേറ്റത്തെ വിനയവും താഴ്മയും അതിലുണ്ട്. ഇഖ്ലാസ് തൽബിയത്തിലുണ്ട്. ലുബ് എന്ന വാക്കിൽ നിന്നാണ് തൽബിയത്തുണ്ടായത് എന്ന് ഒരു അഭിപ്രായം നമുക്ക് കാണാം. ലുബ് എന്നാൽ അത് അകക്കാമ്പാണ്, അത് ഇഖ്ലാസാണ്. തൽബിയത്ത് ഇഖ്ലാസോടെയല്ലാതെ ചൊല്ലാൻ സാധിക്കുകയില്ല. അള്ളാഹു കേൾക്കുമെന്ന് ഒരു മുസ്ലിം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിനെ വിളിച്ചവൻ ലബ്ബൈക എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ അവൻ അതിലൂടെ ശ്രമിക്കുന്നു. നിസ്കാരത്തിലെ തക്ബീർ പോലെയാണ് ഹജ്ജിലെ തൽബിയത്ത്. നിസ്കാരത്തിലെ തക്ബീർ അതാ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുമ്പോൾ നാം പറയുന്നു എന്നതുപോലെ, അതാ ആദ്യം കഅബ തവാഫിലേക്ക് എത്തുന്നതുവരെ തൽബിയത്ത് ചൊല്ലുന്നു. പിന്നെ അവൻ പുറപ്പെട്ടാൽ അറഫയിൽ നിൽക്കുന്നതുവരെ തൽബിയത്ത് ചൊല്ലുന്നു. അവിടെ നിന്ന് പുറപ്പെട്ടാൽ മുസ്ദലിഫയിൽ എത്തുന്നതുവരെ അവൻ തൽബിയത്ത് ചൊല്ലുന്നു. ജംറയിൽ എത്തുന്നതുവരെ അവൻ തൽബിയത്ത് ചൊല്ലുന്നു. ഇങ്ങനെ നിസ്കാരത്തിലെ തക്ബീർ പോലെ തൽബിയത്ത് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ അനുഗ്രഹം അത് സമ്മതിക്കുകയും അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദ്യത്തിലും ഒടുക്കത്തിലും തൗഹീദ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. വീണ്ടും അവസാനം വീണ്ടും പറയുന്നു ലാ ശരീക ലക, അല്ലാഹു നിനക്ക് യാതൊരു പങ്കാളിയുമില്ല. ഏതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ആയത്തിൽ തുടക്കത്തിലും അവസാനത്തിലും നമുക്ക് കാണാം തൗഹീദ്. ഷഹീദ് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന്. വൽമലായിക മലക്കുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഉലുൽ ഇൽം, ഇൽമുള്ളവർ പണ്ഡിതന്മാർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഖായിമൻ ബിൽ ഖിസ്ത്, നീതിക്കുമേൽ നിലകൊള്ളുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അവനല്ലാതെ ഈ ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലാഹു അസീസുൽ ഹക്കീം, വീണ്ടും തൗഹീദാണ്. അസീസും ഹക്കീമുമായ, അങ്ങേറ്റം പ്രതാപമുള്ളവനും ഏറ്റവും ഹിക്മത്തുള്ളവനുമായ, എല്ലാ വിധിയും അവന്റേതാണ്. ആ റബ്ബല്ലാതെ മറ്റൊരു ഇലാഹില്ല. തുടക്കത്തിലും അവസാനത്തിലും തൗഹീദ് ഈ ആയത്തിൽ വന്നതുപോലെ തൽബിയത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും സഹോദരങ്ങളെ തൗഹീദാണുള്ളത്. ഹജ്ജിന്റെ ഏത് കർമ്മങ്ങളിലും ഈ തൗഹീദാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തൗഹീദ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട പാഠമാണ്. ആ ഗുണപാഠം ഹജ്ജിൽ നമുക്ക് നിറഞ്ഞു കാണാം. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ദർഗകളാകുന്ന ദർഗകൾ കറങ്ങി, അതുപോലെ ശിർക്കിന്റെ വരികൾ ഉൾക്കൊള്ളുന്ന റാതീബുകളും മൗലിദുകളും അതിന്റെ ചടങ്ങുകൾ സംഘടിപ്പിച്ച് എന്നിട്ട് ഹജ്ജിന് പുറപ്പെടാൻ സാധിക്കുക? അവന്റെ ഹജ്ജ് ഏത് ഹജ്ജാണ്? അവന്റെ ഹജ്ജ് അബൂബക്കർ സിദ്ദീഖിന്റെ ഹജ്ജാണോ, അതല്ല അബൂജഹലിന്റെ ഹജ്ജാണോ എന്നവൻ ചിന്തിച്ചു നോക്കട്ടെ. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ഇബാദത്തിന്റെ ഓരോ അംശവും റബ്ബിന് മാത്രം നൽകുക, അതില്ലാതെ ഹജ്ജില്ല, ഒരു അമലുമില്ല. എല്ലാ അമലും ശിർക്ക് കലർന്നാൽ പൊളിഞ്ഞുപോകും, തകർന്നുപോകും. ഈ പാഠം സഹോദരങ്ങളെ ഈ മഹത്തായ കർമ്മത്തിൽ നമുക്ക് നിറഞ്ഞു കാണാം. അഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. സഹോദരങ്ങളെ, ഹജ്ജിന്റെ റുക്നുകളിൽപ്പെട്ട അതിന്റെ അവിഭാജ്യ ഘടകമായ ഒരു കർമ്മമാണ് കഅബ തവാഫ് ചെയ്യുക എന്നത്. ഒരാൾ ഹജ്ജിനോ ഉംറക്കോ എത്തിയാൽ ആദ്യം ചെയ്യുന്ന കർമ്മം അള്ളാഹുവിന്റെ ബൈത്ത് തവാഫ് ചെയ്യുക എന്നതാണ്. ഏഴ് തവണ കഅബ ഇടതുവശത്താക്കിക്കൊണ്ട് ഒരു മുസ്ലിം അതിനു ചുറ്റും നടക്കുന്നു. ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി അവിടെ അവസാനിക്കുന്നു. ഓരോ മുസ്ലിമും അത് പ്രത്യേകിച്ച് ഹജ്ജിൽ ഒരേ വേഷത്തിൽ അള്ളാഹുവിന്റെ ബൈത്തിനെ തവാഫ് ചെയ്യുന്നു. ആ കർമ്മത്തിൽ എന്തെല്ലാം മഹത്തായ പാഠങ്ങളുണ്ട്! അതിൽ സുപ്രധാനമായ പാഠമാണ് ഒരു മുസ്ലിം ആ ബൈത്ത് അല്ലാതെ മറ്റൊന്നും അവൻ തവാഫ് ചെയ്യുകയില്ല. ബഹു ഇസ്ലാമിൽ കഅബയല്ലാതെ മറ്റൊന്നും പ്രദക്ഷിണം ചെയ്യാൻ, അതിനെ ചുറ്റാൻ പാടില്ല. എന്നാൽ നോക്കൂ, പല ആളുകളും ദർഗകൾ, ഖബറുകൾ തവാഫ് ചെയ്യുന്ന ആളുകളെ കാണാം. ഒരു ഖബറും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും അത് തവാഫ് ചെയ്യുക, അത് ചുറ്റുക എന്നത് പാടില്ലാത്തതാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാൾ കഅബയല്ലാത്ത മറ്റൊന്നിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അവനേക്കാൾ കടുത്ത തെറ്റാണ് കഅബയല്ലാത്തത് തവാഫ് ചെയ്യുന്നവൻ ചെയ്യുന്നത്. കാരണം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിലേക്ക്, അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചിരുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിലൂടെ കൽപ്പിക്കുകയുണ്ടായി. ഇന്ന് ഒരാൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചാൽ, കരുതി കൂട്ടി അതിനെ ഖിബലയാക്കിയാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം, അവൻ കാഫിറും മുർത്തദുമായി പോകും. സുബ്ഹാനല്ലാഹ്, അതൊരു കാലത്ത് ഇസ്ലാമിന്റെ കഅബയാണ് എന്നിട്ടുകൂടി. അപ്പോൾ കഅബയല്ലാത്തത് തവാഫ് ചെയ്യുന്നവന്റെ സ്ഥിതി എന്താണ്? അവൻ കഅബയല്ലാത്ത മറ്റേ എവിടെയൊക്കെങ്കിലും തിരിഞ്ഞു നിസ്കരിക്കുന്നവനേക്കാൾ അവനേക്കാൾ മോശമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അത് ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ ഒന്നും കൊണ്ടുവന്ന് ആ കല്ല് നാം ചുംബിക്കുന്നു. ഓരോ മുസ്ലിമും അത് തൊട്ടു തടവുന്നു. അതുപോലെ അതിന്റെ ഇപ്പുറത്തുള്ള കഅബയുടെ മൂല അർറുക്കുനുൽ യമാനി, അവിടെയും ഒരു മുസ്ലിം തന്റെ കൈകൊണ്ട് സ്പർശിക്കുന്നു. ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. ഈ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ് ഇത്തിബാഉർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. സഹോദര, നീ മരണം വരെ ഒരു കാര്യം നിന്റെ ഹൃദയത്തിൽ കൊത്തിവെക്കുക. ഏത് അമലും അല്ലാഹു സ്വീകരിക്കണോ അതിന് രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന് ഇഖ്ലാസ്, രണ്ടാമത്തേത് ഇത്തിബാ. ഇഖ്ലാസ് അഥവാ നീ അത് ചെയ്യുന്നത് റബ്ബിനു വേണ്ടിയായിരിക്കുക, അതിൽ ശിർക്ക് കലരാതിരിക്കുക. രണ്ടാമത്തെ നിബന്ധന, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചായിരിക്കുക. ഇതിലേതെങ്കിലും ഒരു നിബന്ധനയിൽ പാളിച്ച സംഭവിച്ചാൽ ആ അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇഖ്ലാസ് പോയാൽ അതിൽ ശിർക്ക് സംഭവിച്ചു, ഇത്തിബാ പോയാൽ അവിടെ ബിദഅത്ത് സംഭവിച്ചു. അതുകൊണ്ട് അത് ഹജ്ജിൽ നമുക്ക് നിറഞ്ഞു കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന കാര്യം. അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പറഞ്ഞത്? ഇമാം ഇബ്നു ജരീർ അത്തബരി റഹിമഹുള്ള അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം, ജനങ്ങൾ ശിർക്കിൽ നിന്ന് വന്നിട്ട് അധിക കാലമായിട്ടില്ല, അതുകൊണ്ട് അവർ തെറ്റിദ്ധരിച്ചേക്കും. അവർ കല്ലുകളിലും ബിംബങ്ങളിലും പ്രതിമകളിലും പ്രതീക്ഷിക്കുന്നത് പോലെയാണ് ഹജറുൽ അസ്വദിൽ നിന്ന് ഒരു മുസ്ലിം പ്രതീക്ഷിക്കുന്നത് എന്ന് അല്ല, ഒരിക്കലുമല്ല. ആ ബിംബങ്ങളും കല്ലുകളും ഉപകാരോപദ്രവങ്ങൾ വരുത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു, അതവരുടെ ഇലാഹുകളുടെ പ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങനെയാണോ മുസ്ലിമിന്റെ വിശ്വാസമല്ല. അമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നത് കാണാം. ഹജറിന്റെ മുന്നിലെത്തിയപ്പോൾ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് എന്ന് ഇമാം ഇബ്നു ജരീർ റഹിമഹുള്ള അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. അഅലമു അന്നക ഹജർ, എനിക്കറിയാം നീ ഒരു കല്ലു മാത്രമാണ്. ലാ തദുറു വലാ തൻഫ, നീ ഉപകാരമോ ഉപദ്രവമോ വരുത്തുകയില്ല. ولولا اني رايت رسول الله صلى الله عليه وسلم يقبلك ما قبلتك, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ, മാ ഖബ്ബൽതുക്, ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. അതുമാത്രമാണ് സഹോദരങ്ങളെ മുസ്ലിം ഓരോ അമലും ചെയ്യുന്നതിന്റെ പിന്നിലുള്ളത്. ഹജറുൽ അസ്വദ് അല്ലാത്ത മറ്റൊന്നും ഒരു മുസ്ലിം ഈ അർത്ഥത്തിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചുംബിക്കുകയില്ല, തൊട്ടു തടവുകയില്ല. ഖബറുകളെ ചുംബിക്കുകയും അവിടെ തൊട്ടു തടവുകയും ചെയ്യുന്നവർ ഇസ്ലാമിന്റെ ഈ പാഠം പഠിക്കാത്തവരാണ്. അവന് ഹജ്ജ് തിരിഞ്ഞിട്ടില്ല, അവന് ഹജ്ജ് മനസ്സിലായിട്ടില്ല. ഹജ്ജിൽ നിന്ന് അവൻ മനസ്സിലാക്കേണ്ട പാഠം ഇതാണ്. അതാ അറഫയിൽ നിൽക്കുക എന്നത് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. അൽ ഹജ്ജ് അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ മിൻ യൗമി അറഫ. അറഫാ ദിനത്തെ പോലെ അള്ളാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. വഇന്നഹു ലയദ്നു, അറഫയിൽ നിൽക്കുന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കും. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് അവരെ കുറിച്ച് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയും. ഫയഖൂലു മാ അറാദ ഹൗല, ഇതാ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് എന്ന് അള്ളാഹു പറയും. അഥവാ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അവന്റെ പാപമോചനം ഉദ്ദേശിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ആ ദിനത്തെ കണ്ടത് എങ്ങനെയായിരുന്നു? തബഊതാബികളിൽ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം അത് അറഫാ ദിനത്തിൽ കണ്ണീരൊലിപ്പിച്ച് ജനങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അത് നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, അറഅയ്തും ലൗ അന്ന ഹൗലാ ഇസാറു ഇലാ റജുലിൻ ഫസഅലൂഹു ദാനിഖൻ അകാന യറുദ്ദുഹും. നിങ്ങൾ പറയൂ, ഇതാ ഇതുപോലെ കരഞ്ഞുകൊണ്ട് ഈ ആളുകൾ ഒരാളുടെ അടുത്ത് ചെന്ന് ഒരു ചില്ലറ നാണയം ചോദിച്ചാൽ അയാൾ കൊടുക്കാതിരിക്കുമോ? ആരാണ് നമ്മോട് കരഞ്ഞിട്ടൊരാൾ ഒരാൾ ഒരു ചില്ലറ ചോദിച്ചാൽ നമ്മൾ കൊടുക്കാതിരിക്കുക? ഏതൊരാളാണ് അങ്ങനെ കൊടുക്കാതിരിക്കുക? എന്നിട്ട് അദ്ദേഹം പറയുന്നു, വല്ലാഹി ലൽ മഗ്ഫിറതു ഇൻദല്ലാഹി അഹ്വനു മിൻ ഇജാബത്തി റജുലിൻ ലഹും ബിദാനിഖ്. ആ ചില്ലറ കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് എത്രയോ നിസാരമാണ് ഇവർക്ക് പുറത്തു കൊടുക്കുക എന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് പുറത്തു നൽകും. മഹാനായ തബഊതാബികളിൽപ്പെട്ട മറ്റൊരു മഹാനായ ഇമാം അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, ഞാൻ അറഫാ ദിനത്തിൽ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹം കരയുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കും കരച്ചിൽ വന്നു. എന്നെ തിരിഞ്ഞു നോക്കി അദ്ദേഹം പറഞ്ഞു, എന്താണ്? ഞാൻ ചോദിച്ചു, ഇതാ ഈ കൂട്ടരിൽ ആരായിരിക്കും ഏറ്റവും മോശം അവസ്ഥയിലുള്ള ആൾ? ഏറ്റവും മോശം അവസ്ഥയിലുള്ള ആൾ ആരായിരിക്കും? അപ്പോൾ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അല്ലദീ യദുന്നു അന്നല്ലാഹ ലാ യഗ്ഫിറു ലഹ. ഇതാ ഈ ആളുകൾക്ക്, ഇവിടെ നിൽക്കുന്നവർക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കുകയില്ല എന്ന് വിചാരിക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും മോശക്കാരനെന്ന് സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി. അത്രയും ശ്രേഷ്ഠതയുള്ള ആ നാൾ അറഫ, അത് ഹജ്ജിന്റെ ഭാഗമാണ്, അത് ഹജ്ജിന്റെ ഭാഗമാണ്. എല്ലാവരും അതാ ഒരേ വേഷത്തിൽ, മരണം ഓർമ്മപ്പെടുത്തുന്ന വേഷത്തിൽ, അവൻ മരിച്ചാൽ അവനെ കൊണ്ടുപോവുക ഇതുപോലെ ഇതിനോട് സാദൃശ്യമുള്ള തുണിയിൽ പൊതിഞ്ഞിട്ടാണ്. റബ്ബിന്റെ മുന്നിൽ അവൻ ചെന്ന് നിൽക്കുക സമാനമായ അവസ്ഥയിലാണ് എല്ലാവരും. ഒരേ മനസ്സോടെ ആ ഖിയാമത്തിനെ ഓർമ്മപ്പെടുത്തുന്ന, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നൽകുന്ന മുസ്ലിമീങ്ങളുടെ ഐക്യം അത് സൂചിപ്പിക്കുന്ന മഹത്തായ പാഠങ്ങളാണ് അറഫയിലുള്ളത്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് ബലിയറുക്കുക എന്നത്. അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കർമ്മമാണ് ബലിയറുക്കുക. റബ്ബിനു വേണ്ടി നീ ഒരു മൃഗത്തെ അറുക്കുക എന്നത് അത് കേവലം അതിന്റെ മാംസം ലഭിക്കുക എന്നതല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി നീ അതിന്റെ രക്തമൊഴിക്കുക. അതിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിന്റെ അരികിൽ എത്തുകയില്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിൽ എത്തുക. റബ്ബിനു വേണ്ടി അത് അറുക്കുക എന്നത് ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. ഇന്ന സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. എന്റെ നിസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും മരണവും അള്ളാഹുവിന് വേണ്ടിയാണ്. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് ലാ ശരീക ലഹ, അവന് യാതൊരു പങ്കാളിയുമില്ല. ബലികർമ്മം അള്ളാഹു അല്ലാത്തവർക്ക് ഒരുവൻ നൽകിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഒരുവൻ മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി ഒരാടിനറുക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി ലഭിക്കാൻ ഒരു കോഴി അറുക്കുകയാണ്, മറ്റെന്തെങ്കിലും ജന്തുവിനെ അറുക്കുകയാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് അതോടെ പുറത്തുപോയിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈറില്ലാഹ്. മുസ്ലിമിന്റെ സഹീഹ് ഹദീസാണ്. ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈറില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്കു വേണ്ടി അറുത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം അത അവന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യമായ, അവന് ഭംഗി നൽകുന്ന മുടി അവൻ എടുക്കുന്നു, ഒന്നുകിൽ അവൻ പൂർണ്ണമായി മുട്ടയടിക്കുന്നു അല്ലെങ്കിൽ മുടി മുറിക്കുന്നു. ഈ രണ്ടിലൊന്ന് ചെയ്യാതെ ഒരാൾക്ക് ഹജ്ജിൽ നിന്നോ ഉംറയിൽ നിന്നോ തഹല്ലുലാകാൻ, അതിൽ നിന്ന് അത് പൂർത്തിയാക്കാൻ സാധ്യമല്ല. അള്ളാഹു അതിനെക്കുറിച്ച് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്, മുഹല്ലിഖീന റുഊസഹും വമുഖസ്സിരീന ലാ, മുഹല്ലിഖീന റുഊസക്കും വമുഖസ്സിരീന ലാ തഖാഫൂൻ. നിങ്ങൾ മുടി അത് മുട്ടയടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുറിച്ചുകൊണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് സൂറത്തുൽ ഫത്ഹിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം തന്റെ മൂർധാവ് അതിനുവേണ്ടി കുനിക്കുന്നത് അള്ളാഹുവിനു വേണ്ടിയാണ്, റബ്ബ് സുബ്ഹാനഹു വതആലക്ക് വേണ്ടിയാണ്, മറ്റാർക്കു വേണ്ടിയും അങ്ങനെ മുടിയെടുക്കുക എന്നത്. മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകൾക്ക് വേണ്ടി അവരുടെ ശിർക്കിന്റെ കർമ്മങ്ങൾ കടിഞ്ഞാൽ മുടിയെടുക്കുന്നത് പോലെ മുസ്ലിമിന് ഒരു രോമം തന്റെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല. റബ്ബിനു വേണ്ടി മാത്രമാണ് അവനത് ചെയ്യുകയുള്ളൂ. ഇങ്ങനെ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എത്ര വലിയ ഗുണപാഠങ്ങളാണ്. ഈ പറഞ്ഞതിലും അപ്പുറം എത്രയോ അധികമുണ്ട് ഹജ്ജിന്റെ ഗുണപാഠങ്ങളും അതിന്റെ ഉപകാരങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ആരോഗ്യത്തോടെ ഇഖ്ലാസോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ആ കർമ്മം നിർവഹിക്കാനും സുരക്ഷിതരായി തിരിച്ചു വരാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ഹജ്ജ് നിർവഹിക്കാത്ത നമ്മിലെ സഹോദരങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഫർജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ വനഫിസ് കർബൽ മക്റൂബീൻ വഖ്ദി ദൈന അനിൽ മദീനീൻ واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم انصر المسلمين المستضعفين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم دمر اعداءنا واعداء الدين. اللهم منزل الكتاب مجري السحاب هازم الاحزاب سريع الحساب اهزمه وزلزلهم يا قوي يا عزيز. ربنا تقبل منا انك انت السميع العليم. وصلى الله وسلم على نبينا محمد.